മത്തായി അദ്ധ്യായം 10. യേശു തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി. അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കാനുമുള്ള ശക്തിയും എല്ലാവിധ രോഗങ്ങളും ഭേദമാക്കാൻ അവൻ അവർക്ക് ശക്തിയും നൽകി. 12 അപ്പോസ്തലന്മാർ ഇവരായിരുന്നു: ശിമോൻ എന്ന പത്രോസ്, അവന്റെ സഹോദരൻ അന്ത്രയാസ്, സെബദിയുടെ പുത്രൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കപ്പിരിവുകാരനായ മത്തായി, അൽഫായുടെ പുത്രൻ യാക്കോബ്, തദ്ദായി, എരിവുകാരനായ ശിമോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ ഇസ്കരിയോത്ത. യേശു ഈ 12 അപ്പോസ്തലന്മാർക്കും ചില ഉത്തരവുകൾ നൽകി. എന്നിട്ടവരെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ അയച്ചു. യേശു പറഞ്ഞു:
ജാതികളെ സമീപിക്കരുത്, ശമര്യക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലും പോകരുത്. എന്നാൽ ഇസ്രയേൽക്കാരുടെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കൽ ചെല്ലുവിൻ. ചെല്ലുമ്പോൾ നിങ്ങൾ ഈ സന്ദേശം അവർക്കായി പ്രസംഗിക്കുക: സ്വർഗരാജ്യം വരാറായി. രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക, മനുഷ്യരിൽ നിന്നും ഭൂതങ്ങളെ ഒഴിപ്പിക്കുക. ഞാൻ നിങ്ങൾക്കതിനുള്ള കഴിവുകൾ സൗജന്യമായി തന്നു, അതിനാൽ നിങ്ങൾ ആളുകളെ സൗജന്യമായി സഹായിക്കുക. സ്വർണമോ വെള്ളിയോ ചെമ്പോ ആയ നാണയങ്ങൾ നിങ്ങൾ എടുക്കരുത്, ഒരു സഞ്ചിയും എടുക്കരുത്. ധരിക്കുന്ന വസ്ത്രവും ചെരുപ്പും മാത്രം എടുക്കുക, ഊന്നുവടി എടുക്കാതിരിക്കുക. വേലക്കാരൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ യോഗ്യനല്ലോ. നിങ്ങൾ ഒരു നഗരത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ യോഗ്യനായ ഒരാളെ കണ്ടെത്തി നിങ്ങൾ അവിടം വിട്ടു പോകും വരെ അയാളുടെ വീട്ടിൽ താമസിക്കുക. ഏതെങ്കിലും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുക. ആ വീട്ടുകാർ നിങ്ങളെ സ്വാഗതം ചെയ്താൽ നിങ്ങളുടെ സമാധാനത്തിന് അവർ യോഗ്യരാണ്. നിങ്ങൾ ആശംസിച്ച സമാധാനം അവർക്കുണ്ടാകട്ടെ. മറിച്ച് അവർ നിങ്ങളെ സ്വാഗതം ചെയ്തില്ലെങ്കിൽ സമാധാനത്തിന് അവരർഹരല്ല. ആശംസിച്ചത് തിരികെ എടുക്കുക. ഒരു വീടോ ഗ്രാമമോ തന്നെ നിങ്ങളെ സ്വീകരിക്കാനോ ശ്രവിക്കാനോ മടിച്ചാൽ അവിടം വിട്ടു പോവുക. നിങ്ങളുടെ കാലിൽ പറ്റിയ അവരുടെ പൊടി തട്ടിക്കളയുക. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, വിധി ദിവസം ആ നഗരത്തിന്റെ അവസ്ഥ സൊദോം ഗൊമോരയുടെ അവസ്ഥയേക്കാൾ കഷ്ടമായിരിക്കും. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കൾക്കിടയിലെ ചെമ്മരിയാടുകളെപ്പോലെയാണ് നിങ്ങൾ, അതിനാൽ നിങ്ങൾ പാമ്പുകളെപ്പോലെ വിവേകശാലികളായിരിക്കുക, എന്നാൽ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരിക്കണം. ആളുകളെ സൂക്ഷിക്കുക, അവർ നിങ്ങളെ പിടിച്ച് വിധിച്ചേക്കാം. അവർ തങ്ങളുടെ യഹൂദ പള്ളികളിൽ വെച്ച് നിങ്ങൾക്ക് ചാട്ടയടി നൽകിയേക്കാം. നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നേക്കാം. എന്നെ പ്രതിയാണ് നിങ്ങളോട് അവരിത് ചെയ്യുന്നത്. അവിടെ അവരോടും ജാതികളോടും നിങ്ങൾ എന്നെപ്പറ്റി പറയും. പിടിക്കപ്പെടുമ്പോൾ എന്ത് എങ്ങനെ പറയുമെന്നോർത്ത് ദുഃഖിക്കേണ്ട. നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ നിങ്ങളായിരിക്കില്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവായിരിക്കും നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. സഹോദരന്മാർ സഹോദരന്മാർക്കെതിരെ തിരിയുകയും അവരെ കൊല്ലാൻ കൊടുക്കുകയും ചെയ്യും. പിതാക്കന്മാർ സ്വന്തം മക്കൾക്കെതിരെ തിരിയുകയും അവരെ കൊല്ലാൻ കൊടുക്കുകയും ചെയ്യും. മക്കൾ അപ്പനമ്മമാർക്കെതിരെ തിരിഞ്ഞ് അവരെ കൊല്ലാൻ കൊടുക്കും. നിങ്ങൾ എന്റെ ശിഷ്യന്മാരായതിനാൽ എല്ലാവരും നിങ്ങളെ വെറുക്കും. എന്നാൽ അന്ത്യം വരെ ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു നഗരത്തിൽ മോശമായി അവർ പീഡിപ്പിച്ചാൽ അടുത്ത നഗരത്തിലേക്ക് പോകുക. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, മനുഷ്യപുത്രൻ വീണ്ടും വരുന്നതിന് മുമ്പ് ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലൂടെയും നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. ഒരു ശിഷ്യനും തന്റെ ഗുരുവിനേക്കാൾ മിടുക്കനല്ല, ഒരു ഭൃത്യനും തന്റെ യജമാനനേക്കാൾ മിടുക്കനല്ല. ഗുരുവിനെപ്പോലെ ആയാൽ ശിഷ്യന് തൃപ്തിയടയാം, ഭൃത്യൻ യജമാനനെപ്പോലെയും. കുടുംബനാഥനെ ബേൽസെബൂൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നുവെങ്കിൽ മറ്റംഗങ്ങളെ അതിലും നീചമായി വിളിക്കപ്പെടും. അതിനാൽ അവരെ ഭയപ്പെടേണ്ടതില്ല. മറച്ചുവെക്കപ്പെട്ടതെല്ലാം പുറത്തുവരും, രഹസ്യമെല്ലാം പരസ്യമാകും. ഞാൻ ഇതെല്ലാം രഹസ്യമായി നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം വെളിച്ചത്തിൽ നിങ്ങൾ പറയണം. ഞാൻ ഇവ നിങ്ങളോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാൽ നിങ്ങൾ ഇതെല്ലാം സ്വതന്ത്രമായി ജനങ്ങളോട് പറയണം. മനുഷ്യരെ ഭയക്കാതിരിക്കുക, അവർക്ക് ശരീരത്തെ മാത്രമേ കൊല്ലാനാവൂ, ആത്മാവിനെ കൊല്ലാനാവില്ല. ശരീരത്തെയും ആത്മാവിനെയും മരിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലേക്ക് അയക്കാൻ അവന് കഴിയും. രണ്ട് ചെറിയ പക്ഷികളെ വിൽക്കുന്നത് ഒരു ചില്ലിക്കാശിനാണ്, എന്നാൽ നിങ്ങളുടെ പിതാവ് അനുവദിക്കാതെ ഒരു പക്ഷി പോലും ചാകുന്നില്ല. നിങ്ങളുടെ തലയിൽ എത്ര മുടികളുണ്ടെന്ന് വരെ ദൈവത്തിനറിയാം. അതിനാൽ ഭയക്കേണ്ട, അനേക പക്ഷികളെക്കാൾ വിലയേറിയവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഒരാൾ അവൻ എന്നിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാൽ അയാൾ എനിക്കുള്ളവനെന്ന് ഞാൻ പറയും. ഞാൻ ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിലും പറയും. എന്നാൽ എന്നിൽ വിശ്വാസമില്ലെന്ന് ജനമധ്യത്തിൽ പറയുന്നവൻ എനിക്ക് അവകാശപ്പെട്ടവനല്ലെന്ന് ഞാനും പറയും, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ പോലും. ഞാൻ ഭൂമിയിൽ സമാധാനം കൈവരിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ വന്നത് അതിനല്ല, വാളെത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ സംഭവിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഒരാളുടെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും അയാളുടെ ശത്രുക്കൾ. മകൻ അപ്പനെതിരാകും, മകൾ അമ്മയ്ക്കെതിരാകും, മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരും ആകും. എന്നേക്കാൾ സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. എന്നേക്കാൾ സ്വന്തം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. എന്നെ അനുഗമിക്കുമ്പോൾ ഏൽപ്പിക്കപ്പെട്ട കുരിശു ചുമക്കാൻ മടിക്കുന്നവനും എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. എന്നേക്കാൾ അധികം സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്നവന് യഥാർത്ഥ ജീവിതം നഷ്ടമാകും. എനിക്കുവേണ്ടി സ്വന്തം ജീവിതം ഉപേക്ഷിക്കുന്നവന് യഥാർത്ഥ ജീവിതം കണ്ടെത്താനാകും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയും സ്വീകരിക്കുകയാണ്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയുമാണ് സ്വീകരിക്കുന്നത്. പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ഒരു മനുഷ്യന്റെ നന്മയെ പ്രതി അയാളെ സ്വീകരിക്കുന്നവന് നല്ലവനുള്ള പ്രതിഫലം കിട്ടും. ഒരു ചെറിയവനെ അവൻ എന്റെ ശിഷ്യനായതിന്റെ പേരിൽ ആരെങ്കിലും സഹായിച്ചാൽ അയാൾക്ക് സത്യമായും പ്രതിഫലം കിട്ടും. എന്റെ ശിഷ്യന് ഒരു കോപ്പ് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും അതിന് പ്രതിഫലം അയാൾക്ക് കിട്ടും.